Thomas, you can start.
Yes, yes, thank you. Thank you. Thank you for this opportunity. Dear Church, we are all going through unprecedented problems in life. For us, the absence of problem and issues and troubles is termed as peace.
പലരും അവരുടെ ജീവിതത്തില് പ്രശ്നങ്ങളൊന്നും ഇല്ല, അതിനാണ് അവര് സമാധാനം എന്ന് പറയുന്നത്.
We usually use the word war and peace.
നമ്മൾ പലപ്പോഴും പറയുന്നത് യുദ്ധവും സമാധാനവും.
That means opposite of war is peace.
അപ്പം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ യുദ്ധം ഇല്ല എങ്കിൽ സമാധാനമുണ്ട്.
You may think and believe inside of your heart, yes, that's a correct statement. That's what we are going through every day.
നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ആ ഈ പറഞ്ഞത് ഒരു ശരിയായ ഒരു പ്രസ്താവനയാണ്, നമ്മൾ എല്ലാ ദിവസവും ഇതിൽ കൂടിയാണല്ലോ കടന്നു പോകുന്നത്.
If a day is having no problem and healthy, peaceful, we call it a good day, peaceful day.
നമ്മുടെ ഒരു ദിവസത്തിലെ കാര്യമായ പ്രശ്നങ്ങളൊന്നും നടന്നില്ല എങ്കിൽ നമ്മൾ പറയാം ഇന്നൊരു സമാധാനമുള്ള ദിവസമായിരുന്നു.
But in the kingdom and in the kingdom principle, peace is his presence.
പക്ഷേങ്കിൽ ദൈവരാജ്യത്തിലെ അല്ലെ ദൈവരാജ്യങ്ങളുടെ തത്വപ്രകാരം അവന്റെ സാന്നിധ്യമാണ് സമാധാനം.
Let's invite his presence today and the days to come.
അതുകൊണ്ട് നമ്മളെ ഇന്ന് അവന്റെ സാന്നിധ്യം നമ്മളുടെ ഇടയിലേക്ക് വിളിക്കാം എന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും.
As introduced by Matthai, my name is Thomas Gregory.
Matthai എന്നെ പരിചയപ്പെടുത്തിയതുപോലെ എന്റെ പേര് തോമസ് ഗ്രിഗറി എന്നാണ്.
I'm part and parcel and integrated I'm integrated to this church for a long long time, around 28 to 29 years.
കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഈ സഭയുമായിട്ട് ഒന്നിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
Though we are not physically present, we pray for the church, church leaders, pastors, deacons and all the church members, most of them by name, every day.
ഞങ്ങള് ശാരീരികമായിട്ട് അവിടെ കൊല്ലത്തില്ലെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ സഭയ്ക്ക് വേണ്ടിയും സഭാ നേതാക്കന്മാർക്ക് വേണ്ടിയും പേരെടുത്ത് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്.
Disciples Fellowship has played an important part in my personal, professional, family life. God has used the church in a mighty way.
എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും എന്റെ കുടുംബ ജീവിതത്തിലും ദ ഡിസൈപ്പിൾസ് ഫെലോഷിപ്പ് സഭ അത് വളരെയധികം സ്വാധീനം കൊണ്ടുവന്ന ഒരു സഭയാണ്, ദൈവം വളരെ ഉപയോഗിച്ച ഒരു സഭയാണ്.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Father God, we come in the name of your beloved Son, Jesus Christ.
സ്വർഗീയപിതാവേ, അങ്ങയുടെ പ്രിയ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു.
Lord Jesus, wash us with your precious blood and help us to be a recipient of your word, O God.
കർത്താവായ യേശുവേ, അങ്ങയുടെ വിലയേറിയ രക്തത്താൽ അങ്ങ് ഞങ്ങളെ കഴുകണമേ, അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
Lord, help me, O God, to present your word in a manner worthy of your kingdom, O God.
കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന് തക്കവണ്ണം ഉള്ള രീതിയിൽ വചനം പ്രസംഗിക്കുവാൻ എന്നെ സഹായിക്കണമേ.
I pray by the hearts of everyone who is hearing this word of God.
മാത്രമല്ല ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ.
In Jesus' name we pray.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
In all the miracles done by Jesus, one miracle is so interesting to me as a person.
യേശു ക്രിസ്തു പല അത്ഭുത പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്.
The miracle of Cana.
അതില് കനാവില് ചെയ്ത ആ ഒരു അത്ഭുത പ്രവൃത്തി എനിക്ക് പ്രത്യേകിച്ച് അതൊരു നല്ലതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു.
Please read from John 2:5-9.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5 മുതൽ 9 വരെ ഒന്ന് വായിച്ചാട്ട് സനിത.
അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
Thank you. I'm fascinated by the first miracle, but surely not because of wine.
ഇവിടെ വീഞ്ഞിനെ കുറിച്ച് പറയുന്നതുകൊണ്ടല്ല എനിക്ക് അത്ഭുത പ്രവൃത്തിയോട് ഒരു പ്രത്യേക ഇഷ്ടം.
Had interesting conversation with people proving their dogmatic theology.
ഈ ദൈവശാസ്ത്രം അവരെ അതില് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ചില ആൾക്കാരോട് ഞാൻ എനിക്ക് ഒരു രസകരമായിട്ടുള്ള ഒരു സംഭാഷണം എടുത്തിടെ ഉണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർ പറയുന്നു അല്ല ഇത് വീഞ്ഞ് നല്ലതാ കുറച്ച് കുറച്ച് ഇടയ്ക്ക് കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ ചിലർ പറയുന്നു.
No need to waste time in attempting that subject.
ഞാൻ ആ വിഷയത്തിലല്ല ഇന്ന് സംസാരിച്ച് സമയം കളയാൻ പോകുന്നത്.
I'm attracted to the miracle because it changes the substance in its entirety.
ഈ ഒരു അത്ഭുത പ്രവൃത്തിയോടെ എനിക്ക് ആകർഷണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തെ ആ പദാർത്ഥത്തെ മൊത്തമായിട്ടും ദൈവം വ്യത്യാസപ്പെടുത്തി.
Water into wine.
വെള്ളത്തെ വീഞ്ഞാക്കുന്നു.
He transformed an unformed universe in the way we see and experience it now.
ഒരു രൂപം ഇല്ലാത്ത ഒരു അഖിലാണ്ടത്തെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയില് ദൈവം സൃഷ്ടിച്ച ഒരു ദൈവമാണ്.
But this particular miracle is a miracle of celebration, success.
നാളെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു അത്ഭുത പ്രവൃത്തി അത് ഒരു ആഘോഷത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്, ഒരു വിജയത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്.
Keeping the reputation of the bridegroom.
അവിടെ ആ വരന്റെ ആൾക്കാരുടെ പേര് പോകാതെ അല്ലെ അവർക്ക് ദുഷ്പേര് വരാതെ ഇരിക്കാനായിട്ട് അവിടെ ഇടയായി.
All good. I would like to place this miracle in a different context.
ഇതൊക്കെ ഞാൻ ഇതുവരെ പറഞ്ഞെല്ലാം ശരിയാണ്, പക്ഷെ ഞാൻ ഈ ഒരു അത്ഭുത പ്രവൃത്തിയെ വേറെ ഒരു പശ്ചാത്തലത്തിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു.
Time being, let's take the role of the servants. And we can ask these questions from the perspective of the servants.
ഇപ്പം കുറച്ച് സമയത്തേക്ക് നമ്മള് ആ ഒരു സാഹചര്യത്തിലെ ശുശ്രൂഷക്കാരെ അവരെ ഇതിനെ എങ്ങനെ കണ്ടു എന്ന് നമുക്ക് നോക്കാം.
when I say servants, they are the one who fetch the water.
ഈ ശുശ്രൂഷക്കാര് എന്ന് പറയുമ്പോൾ അവിടെ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച ആൾക്കാരെ കുറിച്ചാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത്.
They might have asked, who Mary and Jesus, why we as servants obey them?
അവര് ഇങ്ങനെ ചോദിച്ചു കാണും, ഈ മറിയം ആരാ, ഈ യേശു ആരാ, അല്ലെ ഇവര് പറയുന്നത് ഞങ്ങൾ എന്തിനാണ് ഇത് കേൾക്കേണ്ടത്.
Bear in mind, this is the first miracle.
നമ്മള് ഒരു കാര്യം ഓർക്കണം, ഇത് ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയാണ്. ഇതിനു മുമ്പ് യേശു അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടില്ല.
Jesus has no popularity to demand an immediate obedience and action.
യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ ഉടനെ അനുസരിക്കാൻ വേണ്ടി അതിന് തക്കോണം യേശുവിന് ഒരു വലിയ പേരുള്ള ഒരാളല്ലായിരുന്നു.
In those days, they never had tap water or water pumping facility. They have to fetch the water from afar.
അന്നത്തെ കാലത്ത് ഇന്ന് നമുക്കുള്ള പോലെ ഈ പൈപ്പും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് വെള്ളം വേണമെങ്കിൽ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് വെള്ളം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമായിരുന്നു.
ലേബർ ഇന്റൻസ് ജോബ്.
അതിന് കുറേ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട്.
There is a time bound action demanded. No point in filling the jar after the party is over.
Adum ini onnu rendu divasam kaniye idu cheyidekavunu namukku parayan pattathilla. Avade aa kalyana virundinne nadathondirikkum aa samayathayirunnu idinathu vellam nirakkindathu.
Servants can ask so many questions like why to fill to the brim. The Bible says that they fill to the brim.
Avam avarkke vena ingane chodikkam idu എന്തിനാണ് വക്കോളം നിറക്കേണ്ടത്.
And these are the questions, and then there can be attitude.
അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമല്ല, ചില അവർക്ക് ചില മനോഭാവങ്ങളും അവർക്ക് ഉണ്ടായിരിക്കാം.
I know you're a demanding boss, so have done according to my ability.
ആ എനിക്കറിയാം നീ വലിയ കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ അങ്ങ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബോസ് ആണ്.
I know you to be a hard man, reaping where you have not sown.
ഇങ്ങനെ വേണ ചിന്തിക്കാം. ആ എനിക്കറിയാം നീ ഒരു വലിയ കഠിന ഹൃദയമുള്ള ഒരു ബോസ് ആണ്, വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്ന ഒരു യജമാനനാണ്.
And gathering where you have not scattered the seed.
നീ വിത്ത് വിതയ്ക്കാത്തടത്ത് നിന്ന് നീ അവിടുന്ന് കൊയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്.
The other attitude is servants can think that I deserve it.
ഒരു പക്ഷേ ശുശ്രൂഷക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഇതൊക്കെ അർഹിക്കുന്ന ഒരാളാണ്.
I'm reading from Matthew 20:10-12.
ഞാൻ മത്തായിയുടെ സുവിശേഷം 20:1-12 വരെ ആണ് വായിക്കുന്നത്.
But each one of them also received a denarius. When they received it, they began to grumble against the landowner. I hired last only 1 hour, they said, and you have made them equal to us who have borne the burden of the work and the heat of the day.
അനിത വൈക്കാമോ?
സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. മൂന്നാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6 മണി നേരത്തും 9 മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11 മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക കൊണ്ട് അത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11 മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. ഈ പിൻപന്മാർ ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ?
The other kind of attitude that we display is that I was busy, I was sick, I'm not able.
വേറെ ഒരു മനോഭാവം നമുക്ക് വരാവുന്നത്, ഞാന് ഒത്തിരി തിരക്കുള്ളനായിരുന്നു, എനിക്ക് അസുഖമായിരുന്നു, എനിക്ക് പറ്റത്തില്ലായിരുന്നു.
If you want to get a list of excuses, we can get from the parable of banquet.
നമുക്ക് അഥവാ ഇങ്ങനെ ഒഴിവ് കഴിവുകളുടെ ഒരു പട്ടിക വേണമെങ്കിൽ ഈ വിരുന്നിന്റെ ആ ദൃഷ്ടാന്തം ഉപമ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും.
I have just bought a field and I must go and see it. Please excuse me.
അവിടെ ഒരാൾ ഇങ്ങനെ പറയുക, അയ്യോ ഞാൻ ഇപ്പൊ ഒരു നിലം മേടിച്ചതേ ഉള്ളൂ, എനിക്ക് അതൊന്ന് വെച്ച് പോയി കാണണം, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം.
I have just bought 5 yokes of oxen. I'm on the way to try them out. Please excuse me.
ഞാൻ ഇപ്പൊ ഒരു 5 കൂട്ടം കാളകളെ മേടിച്ചു, അതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം.
I just got married, so I can't come.
വേറെ ഒരാള് ഇങ്ങനെ ആയിരുന്നു ഒഴിവ് കഴിവ് പറഞ്ഞ, ഞാനിപ്പോ എന്റെ വിവാഹം നടന്നേ ഉള്ളൂ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം.
I'm using the incident of and the miracle at Cana to illustrate that God is willing to shower his grace, mercy, miracles and blessings.
ഞാൻ ഈ കാനാവിലെ കല്യാണത്തിന്റെ ഉപമ ഉപയോഗിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങള് നമ്മളുടെ മേളിൽ ചൊരിയാനായിട്ട് ആഗ്രഹിക്കുന്നു.
Are we willing to participate and ready to be good instrument in the hands of God to receive his blessings?
എന്നാൽ ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കണമെങ്കിൽ അവിടെ ശുശ്രൂഷക്കാരെ ചില കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരാണോ?
God is sovereign. He can do any miracles instantly, but he wants his precious people to be partakers of his divine nature and work.
ദൈവത്തിന് ദൈവം സർവാധിപതിയായ ദൈവമാണ്. എന്നാൽ ആ സർവാധിപതിയായ ദൈവത്തിനും അവിടെ ചില അത്ഭുത പ്രവൃത്തി ചെയ്യണമെങ്കിൽ ചില ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്, അതിന് നമ്മൾ അതിനെ ഒരുക്കമുള്ളവരാണോ?
God has given us 24 hours a day.
ദൈവം നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ നൽകിയിട്ടുണ്ട്.
After a good sleep, are we using the rest of our time in a manner that brings results and glorify God?
നമ്മൾ ഉറങ്ങേണ്ട ആവശ്യമുണ്ട്, പക്ഷേ ഒരു നല്ല ഉറക്കത്തിന് ശേഷം ഉള്ള ആ മണിക്കൂറുകൾ, ആ സമയം നമ്മൾ ദൈവനാമ മഹത്വത്തിനായിട്ടാണോ ഉപയോഗിക്കുന്നത്?
Ask this question: What is the needle mover in my life?
നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് അത് ഏത് ബേസിലാണ്, എന്താണ് നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നത്?
Needle mover is that item in my spiritual, personal and professional life that makes things happen.
ഈ ഞാൻ ഇംഗ്ലീഷിൽ നീഡിൽ മൂവർ, നമ്മുടെ ജീവിതത്തിൽ നീഡിൽ മൂവർ എന്താണെന്ന് ചോദിക്കുന്നു. നീഡിൽ എന്ന് വെച്ചാൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മൾക്ക് ഊർജം തരുന്ന എന്താണ് കാര്യം, എന്താണ് നമ്മൾ, എന്തുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുണ്ട്.
In other words, if you do these few things, others will be irrelevant.
അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ ഈ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യത്തിനൊന്നും പ്രസക്തിയില്ല.
What are the 2 or 3 important things you should do every day, week, month and year?
നമ്മളുടെ ജീവിതത്തിലെ എന്താണ് ആ 2-3 കാര്യങ്ങൾ, അത് തുടർമാനമായിട്ടും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എല്ലാ മാസവും ചെയ്യേണ്ട കാര്യം?
Did you block time and keeping away every distraction out of your sight to execute these important things?
ഈ 2-3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് അതിൽ അശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടി നീ ബാക്കി കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ?
Or are we giving a similar excuses as mentioned before in the parables?
Ado നേരത്തെ ആ ഉപമയിൽ പറഞ്ഞ ചില ഒഴിവുകഴിവുകളാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
As Christians, it is important to spend time with the Lord and His Word.
ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
Are we blocking time for an unadulterated and undivided time with the Lord?
ദൈവവുമായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടി വേറെ ഒരു കാര്യവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ ദൈവത്തിനോടുകൂടി മാത്രം സമയം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ടോ?
Similarly, as student, worker, son, daughter, father, mother, are we doing that few things in a day and week?
അത് മാത്രമല്ല, നമ്മളിൽ ചില വിദ്യാർത്ഥികളാണ്, ചില നമ്മളെ പിതാവാണ് അല്ലെ മാതാവാണ് അല്ലെ മക്കളാണ്, ആ ഓരോ സ്ഥാനത്തിന് യോഗ്യമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നുണ്ടോ?
Or and that changes everything and brings progress, or are we just doing the routine things to just take the diary of our life?
നമ്മൾ ഇങ്ങനെ സമയം ചില കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചാണോ ജീവിക്കുന്നത്, അതോ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ?
I urge you to keep real action blocks of time, quality time, without any disturbance.
ഞാനെ നിങ്ങളോട് എനിക്ക് ഊന്നി പറയാനായിട്ടുള്ളത്, നിങ്ങളെ കുറച്ച് ആ സ്പെഷ്യൽ സമയം ഈ ഓരോ കാര്യത്തിനും വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്.
It may be for 2 hours or 3 hours in a day, depending on your life and work.
അത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജോലി കാര്യമൊക്കെ അനുസരിച്ച് 2-3 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ അത് മാറ്റി വെക്കണം.
Why students have timetable and school college attendance?
എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ അവർക്ക് ടൈംടേബിൾ ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്?
Why they have exams and evaluations?
എന്തുകൊണ്ടാണ് അവർക്ക് പരീക്ഷ ഉള്ളത്?
We believe we are mature and we are able to use our time well.
പക്ഷേങ്കിലേ അവർക്ക് അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ഓ നമ്മൾ മെച്യൂർ ആണ്, നമുക്ക് വ്യക്തതയുള്ളവരാണ്, നമുക്കറിയാം എങ്ങനെ സമയം ചെലവഴിക്കണം എന്ന്.
We think we don't need evaluations.
നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ മുതിർന്നവരാണ്, നമുക്ക് ഇങ്ങനെ പരീക്ഷകളോ അല്ലെ നമ്മളെ എവിടെ എത്തി എന്ന് മനസ്സിലാക്കാൻ രീതിയിലുള്ള പരീക്ഷകളൊന്നും വേണ്ട.
You might have seen athletes and bodybuilders check their body weight every day.
ningale ee athletes alle endo odina angane aalkare avare avarde thookam avar ennu nokku.
They check the circumference of their belly every day. Why?
ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ അവരുടെ വയറ് എത്ര ആണ്, അത് കൂടിയോ കുറഞ്ഞോ എന്തോ ആണ്, അത് അതൊക്കെ അവര് എല്ലാ ദിവസവും അവര് അളന്നു നോക്കും.
Let me give a golden principle.
ഞാന് നിങ്ങൾക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ.
Inspect what you expect.
നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം അത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ സൂക്ഷ്മതയോട് നോക്കണം.
If you are not inspecting, it will be a daydream.
നിങ്ങളെ സൂക്ഷ്മതയോട് ആ കാര്യം നടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ചുമ്മാതെ കിനാവ് കണ്ടോണ്ടിരിക്കുകയാണ്.
This principle is biblical.
ഈ ഞാൻ ഈ പറയുന്ന കാര്യം അത് ദൈവവചനത്തിലെ ആസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്.
When master returned, he asked to submit accounts.
യജമാനൻ തിരിച്ചു വന്നപ്പോൾ അവൻ കണക്ക് ചോദിച്ചു.
In modern terms, we call it audit.
നമ്മള് ഇന്നത്തെ ഭാഷയിൽ അത് പറയുവാണെങ്കിൽ അതിന് ഓഡിറ്റ് എന്ന് പറയും.
As individuals, are we doing our audit of our personal lives?
വ്യക്തിപരമായിട്ട് നമ്മള് നമ്മളുടെ ജീവിതങ്ങളുടെ ഓഡിറ്റ് ചെയ്യാറുണ്ടോ?
Getting help from someone godly, being accountable to someone to check our growth.
നമ്മള് മാത്രം നോക്കുന്നതിനെ പറ്റി അല്ല, നമ്മളെ വേറെ ഒരു പക്വതയുള്ള ഒരാള് അവര് ഒരു മെന്റർ അങ്ങനത്തെ ആള് നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മളെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അവര് കാണാറുണ്ടോ?
I may suggest that include all aspects of your life, not only spiritual but all aspects of our life.
അപ്പോൾ നമ്മൾ ഞാനീ പറഞ്ഞു വരുന്നത് ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നോക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് നല്ലതാണ്.
We have wonderful pastors, deacons and brothers. Use them.
സഭയിലെ വളരെ നല്ല പാസ്റ്റർമാരും ഡീക്കൺസും സഹോദരന്മാരും ഒക്കെ ഉണ്ട്, നമ്മളെ ഉപയോഗിക്കണം.
The opportunity given by the church is excellent.
സഭയിലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് വളരെ മികവുള്ളതാണ്.
We can use our family, our children, our spouses, you know, our dear brothers, but make sure to evaluate and make changes.
നമ്മൾ ഇനിയും ഇപ്പം നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം, പക്ഷെ എന്തൊക്കെ ആയാലും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യേണ്ടിയ വളരെ ആവശ്യമുണ്ട്. അതിനെ തിരിഞ്ഞു നോക്കി അതിനെ അളക്കേണ്ടിയ ഒരു ആവശ്യമുണ്ട്.
Bear in mind, one day we have to give account to the Lord.
ഒരു കാര്യം ഓർക്കണം, ഒരു ദിവസം നമുക്ക് ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്.
Now as it is early morning, let me narrate a good story.
ഇത് രാവിലത്തെ സമയമാണ്, ഞാനൊരു നല്ല കഥ നിങ്ങളോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ.
The story is from John Maxwell, a Christian author and coach.
ഈ ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന കഥ അത് ജോൺ മാക്സ്വെൽ ഒരു ക്രിസ്തീയ എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു ലൈഫ് കോച്ച് ആണ്.
There was a timber factory and factory management has appointed a new woodcutter.
ഒരു തടിയുടെ ഫാക്ടറി ഉണ്ടായിരുന്നു, അവിടെ ഒരു തടിയിൽ പണി ചെയ്യുന്ന ഒരു ആളിനെ അവരെ നിയമിച്ചു.
In fact, company has given no salary increments for the last few years.
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനി ആ വ്യക്തിക്ക് ഒരു ശമ്പളം കൂട്ടിക്കൊടുത്തു ഇല്ലായിരുന്നു.
However, management has decided to increase the salary of the new recruit.
അപ്പോൾ ഈ ഇത്രയും നാളായിട്ട് അവിടെ ജോലി ചെയ്തിട്ട് ശമ്പളം ഒന്നും കൂട്ടി കൊടുത്തില്ല, പക്ഷെ പുതിയ ഒരാള് വന്നപ്പോ അവർക്ക് കൂടുതൽ ശമ്പളം കൊടുത്തു.
Another employee who worked there for around 5 years got really upset.
അപ്പം അവിടെ 5 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളിന് ഒത്തിരി ദേഷ്യം വന്നു.
He started grumbling in his heart against the management.
ആ ആള് അവിടുത്തെ ആ മാനേജ്മെന്റിനെതിരെ ഇങ്ങനെ അതും ഇതും ഒക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി.
Again, the management has increased the salary of the new person, new employee after 1 year.
അപ്പൊ ഇങ്ങനെ ഓൾറെഡി ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു, പക്ഷെ പിന്നെ നോക്കിയപ്പോൾ അടുത്ത വർഷമായപ്പോഴും ഈ പുതിയ ജോയിൻ ചെയ്ത ആളിന്റെ ശമ്പളം പിന്നെയും കൂട്ടി കൊടുത്തു.
This enraged the old employee.
അപ്പൊ അത് അറിഞ്ഞപ്പോഴത്തേക്ക് ഈ പഴയ എംപ്ലോയി അദ്ദേഹത്തിന് ഇച്ചിരൂടെ ദേഷ്യം വന്നു.
He decided to resign from his job.
അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ജോലിയിൽ നിന്ന് രാജിവെക്കാൻ പോകുന്നു.
Cursing the management for their bias attitude.
ആ അവിടുത്തെ ആ മാനേജ്മെന്റ് അവരെ ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ ശപിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങാനായിട്ടിടയായി.
On the day he decided to resign, he asked the new employee who is getting regular salary increment and appreciation from the management.
അപ്പം ഏതായാലും രാജിവെക്കാൻ തീരുമാനിച്ചു, പക്ഷെ രാജിവെക്കാൻ തീരുമാനിച്ച അല്ല രാജിവെച്ച് പോന്ന ആ ദിവസം ഈ പഴയ എംപ്ലോയിയെ അദ്ദേഹം ആ പുതിയ ജീവനക്കാരനോട് കാര്യം ചോദിക്കാൻ തീരുമാനിച്ചു.
He asked him, my friend, why you really, what you really do to get regular salary increment and appreciation from the management?
അപ്പൊ അദ്ദേഹം ഈ പുതിയ ജീവനക്കാരനോട് ചോദിച്ചു, ഇപ്പോഴത്തെ മാനേജ്മെന്റ് നിങ്ങളോട് വളരെ സന്തോഷിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരുന്നു, ശമ്പളം കൂട്ടി തരുന്നു, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്?
The other person said in a very casual manner that I take every 1 hour 10 minutes break.
ആ പുതിയ ജീവനക്കാരൻ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ, ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും.
But when I take 10 minutes break, in that 10 minute I chisel my axe.
ആ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ആ മഴുവിന്റെ അത് ഞാൻ ഇച്ചിരൂടെ അതിന്റെ മൂർച്ച കൂട്ടും.
Because of this, I am able to fell more trees and naturally I am getting more salary.
അപ്പം അങ്ങനെ ആ അതിന്റെ മഴുവിന്റെ അത് ഇച്ചിരൂടെ മൂർച്ച കൂട്ടുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ മരങ്ങളെ വെട്ടി ഇടാനായിട്ട് പറ്റുന്നുണ്ട്.
I hope you understood the moral of the story.
ഞാൻ പറഞ്ഞു വരുന്ന ആ കഥയുടെ ആ അതിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും.
Are you sharpening your tools regularly?
നിങ്ങൾ നിങ്ങളുടെ ഉപകരണങ്ങളുടെ മൂർച്ച ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നുണ്ടോ?
Learning new things, not necessarily to attend schools and colleges.
ഞാനേ നിങ്ങളെല്ലാം പുതിയ കോഴ്സുകൾ പഠിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്.
We have plenty of doctor friends, including Dr. Sunil.
പല ഡോക്ടർ സുഹൃത്തുക്കളെ ഞങ്ങൾക്കുണ്ട്, ഡോക്ടർ സുനിൽ ഉൾപ്പെടെ.
Look at them, they have to learn regularly.
ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം.
All of us are doctors in our own field.
പക്ഷേങ്കില് ബാക്കി നമ്മള് ബാക്കിയുള്ള ആൾക്കാരും ഒരു കണക്കിന് അവരവരുടെ ആ മേഖലയില് അവര് ഡോക്ടർമാരാണ്.
It may be a little work at home, family, finance.
ഒരു പക്ഷേ നിങ്ങളെ വീട്ടില് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഭവനത്തില്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും.
You may be in finance, sales, you're a negotiator, accounts, or any kind of job God has given to you.
ഒരു പക്ഷേ നിങ്ങൾ ഫൈനാൻസ്, അക്കൗണ്ട്സ്, വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്.
Remember, we are called to reap 100-fold.
നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ 100 മേനി നമ്മളെ കൊയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരാണ്.
God is willing to bless.
ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരാളാണ്.
But are we ready to use the opportunity, work hard?
പക്ഷേങ്കിലേ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറുള്ളവരാണോ?
Invite the presence of God into our life, work, homes, and do an exemplary work.
നമ്മള് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മള് എവിടെ ആയിരുന്നാലും, അതിപ്പോ ഭവനത്തിലാണെങ്കിലും ജോലിസ്ഥലത്തിലാണെങ്കിലും, നമ്മള് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നമ്മളെ വിളിച്ച് വരുത്തണം.
Please read from Exodus chapter 31 verse 2.
പുറപ്പാട് പുസ്തകം അതിന്റെ 31 അധ്യായം 2 വാക്യത്തിൽ നിന്ന് ഒന്ന് വായിച്ചാട്ടെ.
സോറി,
പുറപ്പാട് 31 അതിന്റെ 2-5 വരെയുള്ള വാക്യങ്ങൾ.
ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു.
See, the spirit of the true living God has come into this person and helped him to be an exemplary worker, a craftsman.
ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഈ ബെസലേൽ എന്ന് പറയുന്ന ആളിന്റെ മേലിൽ വന്ന് അദ്ദേഹത്തിന്റെ ആ കൗശല പണികൾക്ക് വേണ്ടിയ സകല മികവും അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
The same Holy Spirit is available to bless us, to make us excellent workers.
അന്ന് ആ ബെസലേലിന്റെ മേലിൽ വന്ന പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലിലും വരാൻ മതിയായവനാണ്.
Don't you think that as Christians we need to shine and to be much better than others?
വിശ്വാസികളായിട്ടുള്ള നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഒത്തിരി നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാരല്ലേ?
I'm concluding with one other important point that I experienced in my day-to-day life.
എന്റെ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
I'm in a world renowned business network group.
ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഞാൻ.
In that their philosophy is givers gain.
അവരുടെ തത്വചിന്ത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളെ എന്തുവാ പ്രോഫിറ്റ്.
Givers gain. Whoever gives, they get gain. That's what they think.
Labham. Labham.
ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കിത്താ.
So let me explain that we are evaluated not based on how much we received. We are evaluated based on how much we give.
അപ്പം ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് അവരെ നോക്കുന്നത് ഞങ്ങൾക്ക് എത്ര ലഭിച്ചു എന്നുള്ള ബേസിലല്ല, ഞങ്ങള് അവർക്ക് തിരികെ എത്ര കൊടുക്കുന്നു എന്നാണ് അവര് നോക്കുന്നത്.
As Christians, we must understand this is a basic Christian principle. We have been asked to give.
സ്ത്യാനികളായിട്ടുള്ള നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മള് കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്.
And I'm sure that we are giving to the church, but there are so many areas to give.
നമ്മള് സഭയിലേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു, പക്ഷേ നമ്മള് കൊടുക്കേണ്ട പല മേഖലകളുണ്ട്.
Time, energy.
നമ്മുടെ സമയം, നമ്മളുടെ ആ ശക്തി,
our availability.
നമ്മളെ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടി നമ്മളെ ഫ്രീ ആയിട്ട് നമ്മളെ തന്നെ കൊടുക്കുന്ന ആ ഒരു കാര്യം.
We can coach and counsel others who are in need.
ആവശ്യത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് സഹായിക്കാം, നമുക്ക് അവരെ ഉപദേശിച്ചു കൊടുക്കാം.
Support with our contacts and recommendation.
നമുക്ക് ഉള്ള കോണ്ടാക്ട്സ് വെച്ച് നമ്മളൊക്കെ പലരെ സഹായിക്കാം.
Visit people, care the needy.
നമുക്ക് ആൾക്കാരെ സന്ദർശിക്കാം, ആവശ്യത്തിലുള്ളവരെ നമുക്ക് കരുതാം.
So much we can do by giving and brotherly.
കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും.
And I am closing this message here. I have brought in few points which are so important, how to be good workers in the hands of God.
ദൈവത്തിന്റെ കയ്യിൽ എങ്ങനെ നല്ല ജോലിക്കാരായി തീരണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് പോയിന്റുകളാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത്.
How to use our time very well.
നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം എങ്ങനെ നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം.
Not just to do routine works, but do something every day that give progress in your life.
നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ അതേ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുന്ന ആ കാര്യമല്ല, ഇതിനു മുമ്പ് ചെയ്തതിൽ നിന്ന് ഇച്ചൂടെ മികവ് അല്ലെ ഇച്ചൂടെ നല്ല രീതിയിൽ നമ്മളെ ചില കാര്യങ്ങളെ ചെയ്യുന്ന ആൾക്കാരായി തീരണം.
We need to be accountable to someone.
നമ്മള് ആർക്കെങ്കിലും കണക്ക് ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം നമുക്ക് ആരോടെങ്കിലും വേണം.
Take help from others.
മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ സഹായം തേടണം.
Evaluate ourselves.
നമ്മള് നമ്മളെ തന്നെ വിശകലനം ചെയ്യേണ്ട ആൾക്കാരായിരിക്കണം.
And be people of giving.
അത് മാത്രമല്ല നമ്മളെ കൊടുക്കുന്ന ആൾക്കാരായി തീരണം.
Thanks for your valuable time.
നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനായിട്ട് നന്ദി.
And my sincere thanks to Pastor Vinod and all the elders of the church for giving me this opportunity. May God bless you abundantly.
Pastor Vinodinodum sabayude muppanmarodum enikku avasaram nalgiyanayitte ende nanni.
Thank you. Thank you, Sunil.